പ്രൈസ് ദ ലോർഡ്. യേശുവിൻ്റെ പരസ്യജീവിതത്തിലെ പ്രവർത്തനങ്ങളിൽ ഒരു നല്ല പങ്ക് പിശാചു ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നമ്മൾ കണ്ടു. പിശാചുക്കളെക്കുറിച്ച് പുതിയ നിയമം, പ്രത്യേകിച്ചും സുവിശേഷങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. സാത്താന, ദിയാബോളോസ്, ദൈമോണിയോൺ, പ്നെവ്മ എന്നീ മൂന്ന് പദങ്ങളും, പ്നെവ്മ എന്ന് പറഞ്ഞാൽ ആത്മാവാണ്. ഇനി ആത്മാവിൻ്റെ വിശേഷണങ്ങളായ അശുദ്ധാത്മാവ്, ദുഷ്ടാത്മാവ്, രോഗാത്മാവ് ഇങ്ങനെയുള്ള വിശേഷണങ്ങളോട് ചേർത്തോ, വിശേഷണം ഒന്നും കൂടാതെ ആത്മാക്കൾ എന്ന് മാത്രമോ പേരിൽ അറിയപ്പെടുന്ന, അതെല്ലാം വിവർത്തനം ചെയ്യുന്നത് പിശാചുക്കൾ എന്ന പദവുമായിട്ടാണ് ഇന്ന് നമ്മൾ കണ്ടു. ഈ പിശാചുക്കളുടെ പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ ചുരുക്കമായി കാണുകയുണ്ടായി. അവ മനുഷ്യരിൽ ആവസിക്കുന്നു, മനുഷ്യർ പ്രവേശിക്കുന്നു. ഒരു പിശാചാവാം, ചിലപ്പോൾ പല പിശാചുക്കളാവാം. ആവസിച്ച് കഴിയുമ്പോൾ ആ മനുഷ്യനിൽ അനേകം വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു, മാനസികവും ശാരീരികവുമായ തലങ്ങളിൽ. അലറി വിളിക്കുകയും ബഹളമുണ്ടാക്കുകയും സമൂഹത്തിൽ നകന്ന് മരുഭൂമിയിലും അതുപോലെ തന്നെ ശവകുടീരങ്ങളിലും അലഞ്ഞു നടക്കുകയും എല്ലാവർക്കും ഭീഷണിയാകത്തക്ക രീതിയിൽ അക്രമാസക്തനാവുകയും ചെയ്യുന്നു. ആർക്കും നിയന്ത്രിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ശക്തിയുള്ളവരായിത്തീരുന്നു. ഈ ശക്തി മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നതിനും ദ്രോഹിക്കുന്നതിനും സ്വയം മുറിപ്പെടുത്തുന്നതിനും ഉപയോഗിക്കപ്പെടുന്നു. ഇങ്ങനെ ഈ അശുദ്ധാത്മാക്കൾ ബാധിക്കുമ്പോൾ മനുഷ്യരിൽ കാര്യമായ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നതായിട്ട് കാണുന്നു. ചില വ്യക്തികൾ മൂകരായിത്തീരുന്നു, സംസാരിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഊമരായിത്തീരുന്നു. മറ്റു ചില വ്യക്തികൾ കൂനിപ്പോകുന്നു. മനുഷ്യനെ രോഗിയാക്കുന്ന, ദുർബലനാക്കുന്ന, ശക്തി ചോർത്തിക്കളഞ്ഞ് മാനസിക വൈകല്യമുള്ളവനാക്കുന്ന, നശിപ്പിക്കുന്ന ഒരു ശക്തിയായി പിശാചുക്കൾ സുവിശേഷങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഈ ആത്മാക്കളുടെ സ്വഭാവത്തെക്കുറിച്ചാണ് നമ്മൾ അടുത്തതായി കാണാനായിട്ട് ശ്രമിക്കുന്നത്. ഇവരുടെ ഉത്ഭവത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പേ പ്രവർത്തനത്തിൻ്റെ ശൈലിയെക്കുറിച്ച്, ഈ പിശാചുക്കളുടെ സ്വഭാവത്തെക്കുറിച്ച് സുവിശേഷന്മാർ എന്താണ് പറയുന്നത് കൂടി നോക്കുക. സുവിശേഷങ്ങളിലെ വിവരണങ്ങളിൽ നിന്ന് തന്നെ ഇവയുടെ സ്വഭാവം കുറേയെല്ലാം വ്യക്തമാവും. അസാധാരണമായ അറിവ് ഈ ആത്മാക്കൾക്കുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് അവയുടെ സംഭാഷണം. യേശുക്രിസ്തു ആരാണെന്നും എന്താണ് അവൻ്റെ വരവിൻ്റെ ഉദ്ദേശമെന്നും ആത്മാക്കൾക്കറിയാം എന്ന് അവ പറയുന്നതിലൂടെ വ്യക്തമാകും. നീ ആരാണെന്ന് എനിക്കറിയാം, മർക്കോസ് എഴുതിയ സുവിശേഷം 1:24. നസറായനായ യേശുവെ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. അതുവരെ യേശുവിനെ ആരും ദൈവത്തിൻ്റെ പുത്രനായോ പരിശുദ്ധനായോ ഏറ്റു പറഞ്ഞിട്ടില്ല. ജനങ്ങളിൽ ആർക്കും അറിയില്ല, മാതാവിന് ലഭിച്ച പ്രത്യേക വെളിപാടുകളുടെ മാത്രമല്ലാതെ. അപ്പോഴേ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ യേശു ആരാണെന്ന് വ്യക്തമായി അറിയാം പിശാചുക്കൾക്ക്. ഒരു അസാധാരണമായ അറിവ് ഇവർക്കുണ്ട് എന്ന് വ്യക്തമാണ്. അതുപോലെ തന്നെ ഞാൻ, ഞങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യനിൽ ഒരു വൈകല്യം അഥവാ വികല്പം സംഭവിക്കുന്ന പോലെ തോന്നും. മനുഷ്യൻ്റെ സമനില തെറ്റുന്നു, മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ ഒരു വിഭജനം ഉണ്ടാകുന്നു. സംസാരിക്കുന്നത് പിശാചു ബാധിതനല്ല, ആ പിശാചു ബാധിച്ച മനുഷ്യനിലൂടെ സംസാരിക്കുന്ന പിശാചുക്കളാണ്. അപ്പോൾ മനുഷ്യനെ പൂർണ്ണമായും അടിമപ്പെടുത്തി അവനെ പലതും ചെയ്യാനും പ്രവർത്തിക്കാനും പറയാനും പ്രേരിപ്പിക്കുകയാണ് ഈ ശക്തി. അസാധാരണമായ അറിവ് മാത്രമല്ല, അസാധാരണമായ ശക്തിയും ഇവയ്ക്കുണ്ട് എന്ന് നമ്മൾ കാണും. അതാണല്ലോ കാൽവിലങ്ങുകളും ചങ്ങല കൊണ്ടുപോലും ബന്ധിക്കാൻ സാധിക്കാത്ത വിധത്തിൽ അക്രമാസക്തമായി തീരുന്നത്. ഇപ്പോൾ പിശാചു ബാധിച്ച മനുഷ്യന് അസാധാരണമായ സംഭവം, ശക്തിയുണ്ട്. ഈ ശക്തി മനുഷ്യൻ്റേതല്ല, അവനെ ബാധിക്കുന്ന ആത്മാവിൻ്റെതാണ് എന്ന് തോന്നും. അതിനേക്കാളൊക്കെ ഉപരി ഈ അശുദ്ധാത്മാക്കളുടെ പ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ അവരൊരു സംഘടിത ശക്തിയായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഞങ്ങൾ എന്നാണ് പറയുക, ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? യേശു നസർ കഫർനാമിലെ സിനഗോഗിൽ പ്രവേശിക്കുകയും അവിടെ ഒരു രോഗിയായ പിശാചു ബാധിതനായ ഒരു വ്യക്തിയെ സുഖപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അതോടുകൂടി സംഭവിക്കുന്നത് പിശാചുക്കളുടെ തന്നെ ഒരു രാജ്യത്തിന് ഭീഷണിയായി തീരുന്നു എന്നാണ്. ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? അപ്പോൾ ഒരു സംഘടിത ശക്തിയുടെ ഭാഗമാണ് അഥവാ സംഘടിത ശക്തിയാണ് പിശാചുക്കൾ. ഈ ശക്തികളെ ഒരു നേതാവിൻ്റെ കീഴിൽ അണിനിരക്കുന്ന പടയാളികളെ പോലെയാണ് സുവിശേഷന്മാർ രേഖപ്പെടുത്തുക. യേശുവിനെതിരെ കൊണ്ടുവരുന്ന ഒരു വലിയ ആരോപണമുണ്ട്. അത് സമാന്തര സുവിശേഷങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്ന് വായിക്കട്ടെ. ബേൽസബൂൽ എന്ന ഒരു ആരോപണം. യേശു പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്ന സംഭവം. ലൂക്കായുടെ സുവിശേഷം 11:14-14 പിശാച് പുറത്തുപോയപ്പോൾ ആ ഊമൻ സംസാരിച്ചു. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. അവരിൽ ചിലർ പറഞ്ഞു, അവൻ പിശാചുക്കളുടെ തലവനായ ബേൽസബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. പിശാചുക്കളുടെ തലവനായ ബേൽസബൂൽ. അപ്പോൾ പിശാചുക്കളെല്ലാം ഒരു തലവൻ്റെ കീഴിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്ന ഒരു സൂചനയാണ് ഇവിടെ കിട്ടുക. ഒരു സംഘടിത ശക്തി. ഈ ശക്തി ലോകം മുഴുവനും കീഴടക്കി വച്ചിരിക്കുന്നതായി നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. യേശുവിൻ്റെ പ്രലോഭനവുമായി ബന്ധപ്പെടുത്തി ലൂക്കായുടെ സുവിശേഷം 4:6 പിശാച് ഇപ്രകാരം പറയുന്നുണ്ട്, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഈ ലോകം മുഴുവനും തിന്മയുടെ ആധിപത്യത്തിന് കീഴിലാണ്. സാത്താൻ അഥവാ ഡെവിൾ എന്ന് പറയുന്ന ഈ തിന്മയുടെ ശക്തി അനേകം അനുയായികളിലൂടെ അല്ലെങ്കിൽ തൻ്റെ സേവകരിലൂടെ ഈ ലോകത്തിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു എന്ന ഒരു കാഴ്ചപ്പാടാണ് സുവിശേഷകന്മാർ ഇവിടെ അവതരിപ്പിക്കുക. ഇങ്ങനെ സാത്താൻ്റെ സൈന്യമായി സാത്താൻ്റെ സേവകരായി വർത്തിക്കുന്നവരാണ് പിശാചുക്കൾ എന്ന് കാണും. അപ്പോൾ ഈ ഭൂമിയുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നവർ. അപ്പോഴേ ഒരു രാജ്യത്തിൻ്റെതായ ഘടനയാണ് ഇവർക്കുള്ളത്. അപ്പോൾ യേശു കൊണ്ടുവന്നിരിക്കുന്ന ദൈവത്തിൻ്റെ രാജ്യവും ആ രാജ്യത്തിന് ബദലായി എതിരായി നിൽക്കുന്ന സാത്താൻ്റെ രാജ്യവും. അപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘട്ടനമായിട്ടാണ് രക്ഷാകര പ്രവർത്തനത്തെ ഇവിടെ സുവിശേഷന്മാർ എടുത്തു കാണിക്കുക. അപ്പോൾ ഞങ്ങളുടെ കാര്യത്തിൽ നീന്തിടപെടുന്നു സാത്താൻ്റെ അനുയായികളായി സേവകരായി നിൽക്കുന്ന പിശാചുക്കൾ. ഈ സേവക വൃന്ദത്തിൻ്റെ പ്രത്യേകത മനുഷ്യനെ അവർ അടിമയാക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യനെ ദൈവത്തിനെതിരെ തിരിക്കുന്നു, തിന്മയിലേക്ക് നയിക്കുന്നു, നശിപ്പിക്കുന്നു, അടിമകളാക്കുന്നു. ഈ ആത്മാക്കളെ ദൈവത്തിൻ്റെ വചനം ഉപയോഗിച്ച് ബഹിഷ്കരിക്കാൻ സാധിക്കും. യേശുവിൻ്റെ ശക്തിയാൽ ബഹിഷ്കരിക്കാൻ സാധിക്കും എന്ന് പറയും. ഇവർ വലിയ ശക്തിയുള്ളവരായി ചിത്രീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും അത് മർക്കോസിൻ്റെ സുവിശേഷം 5:10 യേശു അവരോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിൻ്റെ പേര്? 5:8 നിൻ്റെ പേരെന്താണ്? യേശു ചോദിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ പേര് ലെഗിയോൺ, ഞങ്ങൾ അനേകം പേരുണ്ട്. എൻ്റെ പേര് ലെഗിയോൺ, ഞങ്ങൾ അനേകം പേരുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഒരു സംസാരത്തിൽ അവ്യക്തത കാണുന്നുണ്ട്. എന്താണ് ലെഗിയോൺ? നമുക്കറിയാം ലെഗിയോൺ അഥവാ ലീജിയൻ എന്ന് പറയുന്നത് റോമക്കാരുടെ ഒരു വലിയ സൈന്യവ്യൂഹമാണ്, ഒരു സേനാവ്യൂഹം. കാലാളും കുതിരപ്പടയാളികളും രഥങ്ങളുമെല്ലാം ഉൾക്കൊള്ളുന്ന, എല്ലാ തരത്തിലുള്ള സൈന്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വലിയ വിഭാഗമാണ്. ആ വിഭാഗത്തിൽ ഏതാണ്ട് 15,000 പടയാളികളുണ്ടാവാം. അപ്പോഴിങ്ങനെ ഒരു സേനാവ്യൂഹത്തെ പോലെയാണ് പിശാചിനുക്കളെക്കുറിച്ച് ഇവിടെ സുവിശേഷന്മാർ പറയുക. അപ്പോഴിങ്ങനെ ഒരു ശക്തി ആയി, സംഘടിത ശക്തിയായി ഈ ലോകത്തെ കീഴടക്കി നിൽക്കുന്ന, കീഴടക്കി വച്ചിരിക്കുന്ന പിശാചുക്കളെ യേശു ബഹിഷ്കരിക്കും. അവയുടെ ശക്തി യേശുവിൻ്റെ മുമ്പിൽ ദുർബലമായിത്തീരുന്നു. അതുകൊണ്ടാണ് അകലെ വെച്ച് തന്നെ യേശുവിനെ കാണുമ്പോൾ ഇവർ ഓടി വന്ന് നിലത്ത് വീണ് കുമ്പിടുകയും പുറത്താക്കരുതേ എന്ന് യാചിക്കുകയുമൊക്കെ ചെയ്യുക. യേശുവിൻ്റെ കൽപ്പന കേൾക്കുമ്പോൾ അവർക്ക് അനുസരിക്കാതിരിക്കാനാവില്ല. വലിയ ശക്തിയാണെങ്കിലും യേശുവിന് മുമ്പിൽ പരാജയപ്പെട്ടു കഴിഞ്ഞ ഒരു ശക്തിയാണ് പിശാചുക്കൾ. ഈ പിശാചുക്കളെ യേശു ബഹിഷ്കരിക്കുന്നുണ്ട്. യേശുവുമായി യേശുവിൻ്റെ അധികാരം നൽകി ലഭിച്ചിരുന്ന ശിഷ്യന്മാർക്കും ബഹിഷ്കരിക്കാൻ സാധിക്കും. അതീവ ശക്തിയുള്ളവരാണ് പിശാചുക്കളെങ്കിലും ആ പിശാചുക്കൾ യേശുവിനെ ഭയപ്പെടുന്നു. യേശുവിൻ്റെ മുമ്പിൽ സ്വയം അടിയറ വയ്ക്കുന്നു. യേശുവിനോട് യാചിക്കുന്നു. തന്നെയുമല്ല, യേശു തൻ്റെ അനുയായികൾക്ക് ഈ പിശാചുക്കളുടെ മേൽ അധികാരം കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം കൊടുത്തത് യേശു തന്നെയാണ്. ഈ അധികാരത്തിന് മുമ്പിലും പിശാചുക്കൾക്ക് ചെറുത്തു നിൽക്കാനാവില്ല. അതേസമയം വലിയ ശക്തിയാണ്, എന്നാലും ദൈവത്തിൻ്റെ മുമ്പിൽ, യേശുവിൻ്റെ അധികാരത്തിന് മുമ്പിൽ ചെറുത്തു നിൽക്കാൻ കഴിയാതെ പോകുന്ന പിശാചുക്കൾ. യേശുവിൻ്റെ സുവിശേഷ പ്രഘോഷണം പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നത് പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്നുണ്ട്. നമ്മൾ കണ്ടു കഴിഞ്ഞു, പിശാച് ഇവിടെ ഒരു രാജ്യത്തിൻ്റെ അധിപനായി നിൽക്കുകയാണ്. ഈ അധിപനായി നിൽക്കുന്ന രാജ്യത്തിലേക്കാണ്, പിശാച് അധിപനായി നിൽക്കുന്ന രാജ്യത്തിലേക്കാണ് യേശു കടന്നു വരുന്നത്. അപ്പോൾ യേശുവിൻ്റെ പിശാച് ബഹിഷ്കരണങ്ങൾക്ക് പ്രത്യേകമായ ഒരു അർത്ഥമുണ്ട്. സുവിശേഷ പ്രഘോഷണം ആരംഭിക്കുന്നത് തന്നെ പിശാചുക്കളെ ബഹിഷ്കരിച്ചുകൊണ്ടാണ്. അതിനു മുമ്പായിട്ട് തന്നെ ഒരുക്കമായി മരുഭൂമിയിൽ വെച്ച് പിശാചുക്കളുടെ തലവനായ സാത്താനുമായി ഏറ്റുമുട്ടുകയും സാത്താനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് യേശു തൻ്റെ പരസ്യജീവിതകാലത്ത് പിശാചുക്കളെ ബഹിഷ്കരിക്കുക. ഇനി പിശാചുകളെ ബഹിഷ്കരിക്കുന്നതിനെ പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് എന്ന് ഒരു ആരോപണം ഉന്നയിക്കുന്നതായി നമ്മൾ കാണും. ഇവൻ പിശാചുക്കളുടെ തലവനായ ബേൽസബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് എന്ന ആരോപണം ഉന്നയിച്ചപ്പോൾ യേശു പറയും അത് സാധ്യമല്ല എന്ന്. ലൂക്കാ 11 അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ആദ്യമേ ഒന്ന് വായിക്കാം. അവരുടെ വിചാരങ്ങൾ അറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു, അന്ധഛിദ്രമുള്ള രാജ്യം നശിച്ചു പോകും, അന്ധഛിദ്രമുള്ള ഭവനവും വീണുപോകും. സാത്താൻ തനിക്കു തന്നെ എതിരായി ഭിന്നിച്ചാൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ ബേൽസബൂലിനെ കൊണ്ട് പിശാചുക്കളെ പുറത്താക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ബേൽസബൂലിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ ആരെ കൊണ്ടാണ് അവയെ ബഹിഷ്കരിക്കുന്നത്? അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധികർത്താവായിരിക്കും. പിശാജ് പിശാജിനെ ബഹിഷ്കരിക്കുന്നില്ല എന്ന സൂചനയാണ് ഇവിടെ കിട്ടുക. ഇനി യേശുവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പിന്നിലുള്ള ചൈതന്യം എന്താണ്? ആ പ്രവർത്തനത്തിൻ്റെ അർത്ഥം എന്താണ്? പിശാചു ബഹിഷ്കരണത്തിലൂടെ ഇവിടെ സംഭവിക്കുന്ന എന്താണ്? ഈ കാര്യങ്ങളാണ് അടുത്ത വാക്യത്തിൽ വ്യക്തമായി എടുത്തു പറയുന്നത്. എന്നാൽ ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. ഇതാണ് വ്യക്തം. ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവാണ് ഇവിടെ പ്രവർത്തിക്കുന്നതെങ്കിൽ അതിലൂടെ മനസ്സിലാക്കണം പിശാചിൻ്റെ ആധിപത്യം ഇവിടെ അവസാനിക്കുകയാണ്. ദൈവരാജ്യത്തിൻ്റെ ആഗമനമാണ്, ദൈവരാജ്യത്തിൻ്റെ സാന്നിധ്യമാണ് ഈ പിശാചു ബഹിഷ്കരണത്തിലൂടെ സംഭവിക്കുന്നത്. അതാണ് മർക്കോസ് എഴുതിയ സുവിശേഷം 1 അധ്യായത്തിൽ ആദ്യത്തെ അത്ഭുതമായി എടുത്തു പറയാനും കാരണം. സിനഗോഗിൽ പ്രസംഗിക്കാൻ വന്ന യേശു ദൈവരാജ്യം ആസനമായിരിക്കുന്നു അഥവാ ദൈവരാജ്യം സമാഗതമായിരിക്കുന്നു എന്നതിന് വ്യക്തമായ തെളിവായി എടുത്തു കാണിക്കുന്നത് പിശാചു ബഹിഷ്കരണമാണ്. അതുകൊണ്ട് തന്നെയാണ് യേശു പറയുക, സുവിശേഷം പ്രസംഗിക്കാനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തുവെന്ന്. സുവിശേഷ പ്രഘോഷണത്തിലൂടെ ദൈവരാജ്യയുടെ യാഥാർത്ഥ്യമാകുമ്പോൾ അതിന് ബദലായി നിൽക്കുന്ന, ശത്രുതയായി നിൽക്കുന്ന സാത്താൻ്റെ രാജ്യം പരാജയപ്പെടുകയായി. ദൈവത്തിൻ്റെ കരം കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ യേശുവിൻ്റെ പ്രവർത്തനത്തിലൂടെ, പിശാച് ബഹിഷ്കരണത്തിലൂടെ സംഭവിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവരാജ്യം യാഥാർത്ഥ്യമാകുന്നിടത്ത് സാത്താൻ്റെ രാജ്യം പരാജയപ്പെടും. ഏതെങ്കിലും ഒരു രാജ്യത്തിലെ അംഗങ്ങളാവാനേ നമുക്ക് സാധിക്കൂ, ഒന്നുകിൽ പിശാചിൻ്റെ രാജ്യത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രാജ്യത്തിൽ. അപ്പോൾ യേശുവിൻ്റെ സുവിശേഷ പ്രഘോഷണവും പിശാച് ബഹിഷ്കരണവും വ്യക്തമാക്കി പഠിപ്പിക്കുന്ന കാര്യം ദൈവരാജ്യം ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നു. ആ ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളാണ് പിശാചു ബഹിഷ്കരണം. ഒരു സംഘടനത്തിൻ്റെ ചിത്രീകരണം നമുക്ക് ഇവിടെ കാണാം. ലൂക്കാ 11 21 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. എന്നാൽ കൂടുതൽ ശക്തനായ ഒരുവൻ അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അവൻ ആശ്രയിച്ചിരുന്ന ആയുധങ്ങൾ മറ്റവൻ അപഹരിക്കുകയും കൊള്ള മുതൽ ഭാഗിച്ചെടുക്കുകയും ചെയ്യും. യേശുവിലൂടെ സംഭവിക്കുന്ന പിശാചു ബഹിഷ്കരണത്തിൻ്റെ വിശദീകരണമാണ് തുടർന്ന് നൽകുന്നത്. ശക്തനായവൻ ആയുധധാരിയായി കാവൽ നിൽക്കുന്ന ആ ഭവനം ഈ ലോകം തന്നെയാണ്. ശക്തൻ, ആദ്യത്തെ ശക്തൻ പിശാചാണ്. പിശാചിൻ്റെ ആധിപത്യത്തിന് കീഴിലായിരിക്കുന്ന ഈ ലോകം, ഈ ലോകത്തിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇവനേക്കാൾ ശക്തിയുള്ള മറ്റാരെങ്കിലും കടന്നു വരണം. കൂടുതൽ ശക്തിയുള്ളവൻ വന്ന് ആദ്യത്തെ ശക്തനെ പരാജയപ്പെടുത്തിയെങ്കിൽ മാത്രമേ ആ ശക്തൻ്റെ ആധിപത്യത്തിലായിരിക്കുന്ന, അടിമത്തത്തിലായിരിക്കുന്നവർക്ക് വിമോചനം ലഭിക്കുകയുള്ളൂ. അപ്പോൾ പിശാചു ബഹിഷ്കരണം തന്നെ ഇവിടെ വലിയ സംഘട്ടനത്തിൻ്റെ ചിത്രത്തിലാണ് യേശു അവതരിപ്പിക്കുക. സംഘട്ടനത്തിലൂടെ സംഭവിക്കുന്നത്, കൂടുതൽ ശക്തനായ യേശു ശക്തനായ പിശാചിനെ പരാജയപ്പെടുത്തുക മാത്രമല്ല അവൻ്റെ ആയുധങ്ങളെല്ലാം എടുത്തു മാറ്റുകയും ചെയ്യുന്നു. പിശാചിനെ യേശു പരാജയപ്പെടുത്തിയത് കൊണ്ടാണ് പിന്നീട് മനുഷ്യർക്ക് മോചനം സാധ്യമാകുന്നത്. ഇതിൻ്റെ ഫലമാണ് ശിഷ്യന്മാർക്ക് സാധ്യമായ പിശാചു ബഹിഷ്കരണം. ലൂക്കാ എഴുതിയ സുവിശേഷം 10 അധ്യായത്തിൽ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്നു പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. ഇതാ, പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. പിശാചുക്കൾ തങ്ങൾക്ക് കീഴ്പ്പെടുന്നു എന്ന് പറയുമ്പോൾ യേശു അതിന് കൊടുക്കുന്ന വിശദീകരണം ഇതാണ്. പിശാചുകൾ നിങ്ങൾക്ക് കീഴ്പ്പെടുന്നെങ്കിൽ അതിന് കാരണം സാത്താൻ അധപ്പതിച്ചതാണ്. സാത്താൻ്റെ പതനം യേശു നേരിട്ട് കാണുന്നു. യേശു സാത്താൻ്റെ മേൽ വരിച്ച വിജയത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുക. ഇടിമിന്നൽ പോലെ പെട്ടെന്ന് നിവധിക്കുകയാണ്. പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മേൽ ചവിട്ടി നടക്കാൻ അധികാരം പറയുമ്പോൾ പാമ്പും തേളും നമ്മൾ കാണുന്ന യഥാർത്ഥത്തിലുള്ള മൃഗങ്ങളോ ജീവികളോ അല്ല. മനുഷ്യന് ദോഷം ചെയ്യുന്ന ഈ പാമ്പും തേളുമൊക്കെ പ്രതീകങ്ങളായിട്ടാണ് നിൽക്കുക. പൈശാചിക ശക്തികളുടെ പ്രതീകങ്ങളാണ്, അപ്പോൾ പിശാചുക്കളാണെന്ന് യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് പാമ്പിനെ തല്ലിക്കൊല്ലുന്നതുകൊണ്ട് പിശാചിനെ കൊന്നുവെന്നോ തേളിനെ കൊന്നാൽ പിശാചിനെ കൊന്നുവെന്നോ അർത്ഥമാകുന്നുമില്ല. തേളും പാമ്പുമൊക്കെ ദ്രോഹം ചെയ്യുന്ന വിഷമുള്ള ജീവികളായതുകൊണ്ട് അത് ഒരു തിന്മയുടെ പ്രതീകങ്ങളായി അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. അവയ്ക്കൊന്നും തിന്മയുടെ ഒരു ശക്തിക്കും നിങ്ങളെ ദ്രോഹിക്കാൻ ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല. കാരണം യേശു സാത്താൻ്റെ മേൽ വിജയം നേടിക്കഴിഞ്ഞു. പക്ഷേ അതല്ല പ്രധാനം. പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിനേക്കാൾ സന്തോഷിക്കേണ്ടത് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ടാണ്. പിശാചുക്കൾ കീഴടങ്ങുന്നത് ദൈവരാജ്യം സമാഗതമായതിൻ്റെ സൂചനയാണ്, അടയാളമാണ്. ഇവിടെ പിശാചിൻ്റെതായ രാജ്യത്തിലേക്ക് ദൈവത്തിൻ്റെ രാജ്യം കടന്നു വരികയും ദൈവരാജ്യം ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ യേശുവിൻ്റെ വരവോടുകൂടി ദൈവരാജ്യം യാഥാർത്ഥ്യമാകുന്നതിന് ആനുപാതികമായി പിശാചിൻ്റെ സ്വാധീനവും ആധിപത്യവും നശിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതാണ് യേശു പിശാചിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തി, സ്വഭാവവുമായി ബന്ധപ്പെടുത്തി നമുക്ക് എടുത്തു കാണിക്കുന്നത്. അതോടൊപ്പം യേശുവിനെതിരെ കൊണ്ടുവന്ന ഒരു ആരോപണം നമ്മൾ ഓർക്കണം. അത് യോഹന്നാൻ സുവിശേഷത്തിലാണ്. യേശുവിന് പിശാചു ബാധിച്ചിരിക്കുന്നുവെന്ന് അനേകം തവണ ആവർത്തിച്ച് യേശുവിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതായിട്ട് കാണും. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിനക്ക് പിശാചുണ്ട്, നിന്നെ ഞാൻ ശ്രദ്ധിക്കണം എന്നൊക്കെ ചോദിക്കും. അപ്പോൾ യേശു പറയും, എനിക്ക് പിശാചില്ല, അപ്പോൾ പിശാചുള്ളവൻ്റെ പ്രവർത്തനം ഇതുമല്ല. അപ്പോഴേ യേശുവിൽ പിശാചു ബാധിച്ചിരിക്കുന്നുവെന്ന ആരോപണത്തിന് കാരണമായി തീർന്നത് തങ്ങൾ വിശ്വസിച്ചിരുന്നതും തങ്ങൾ സ്വീകരിച്ചിരുന്നതും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുമായി യേശു കടന്നു വന്നതുകൊണ്ടാണ്. തങ്ങളുടെ വിശ്വാസത്തെ നിരക്കാത്തതായ ഒരു പ്രബോധനമാണ് യേശു കൊണ്ടുവന്നത്. അതുപോലെ തന്നെ തങ്ങളുടേതായ ജീവിതശൈലിക്ക് നിരക്കാത്ത പ്രബോധനവുമായി ജീവിതശൈലിയുമായി കടന്നു വന്ന സ്നാപക യോഹന്നാനും പിശാചു ബാധിച്ചിരിക്കുന്നു എന്നവർ പറയുകയുണ്ടായി. ലൂക്കാ എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ സ്നാപകനെക്കുറിച്ച് ഉള്ള വാദത്തിൻ്റെ ഭാഗമായി ഇപ്രകാരം പറയും. 7-ാം അധ്യായം 33-ാമത്തെ വാക്യം, യോഹന്നാൻ അപ്പം ഭക്ഷിക്കാത്തവനും വീഞ്ഞു കുടിക്കാത്തവനുമായി വന്നു, അവന് പിശാചു ബാധിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. അപ്പോൾ അസാധാരണമായ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അത് പിശാചു ബാധയാണെന്ന് തെറ്റിദ്ധരിക്കാനും ആരോപിക്കാനും അങ്ങനെ യഥാർത്ഥ വിശ്വാസം നഷ്ടപ്പെടാനുമുള്ള സാധ്യത യേശുവിൻ്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. അത് ഇന്നും അസാധാരണമല്ല. നമ്മൾ പിശാചിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച്, പിശാചിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് കണ്ടു. ഇനി ഈ പിശാചിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചൊരു കാര്യങ്ങൾ കാണേണ്ടതുണ്ട്. ഇന്ന് ഈ പിശാചു ബാധയെക്കുറിച്ച് പറയുന്നതിൻ്റെ പ്രസക്തി എന്താണ്? പിശാചിനെ ബഹിഷ്കരിക്കാൻ യേശു അധികാരം നൽകിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത്? അത് നമ്മൾ അടുത്ത ദിവസം ചർച്ചാവിഷയമാക്കും. ഇപ്പോൾ നമുക്ക് ഒരു പ്രാർത്ഥനയോട് കൂടി സമാപിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ യേശുവേ, എല്ലാ തിന്മയുടെ ശക്തികളുടെ മേലും അവിടുന്ന് ആധിപത്യം സ്ഥാപിച്ചു. എല്ലാ തിന്മകളെയും അവിടുന്ന് കീഴ്പ്പെടുത്തി. സാത്താനും പിശാചുക്കളും ഒന്നും അങ്ങേയേക്കാൾ ശക്തരല്ല. അങ്ങിൽ വിശ്വസിക്കുകയും ദൈവരാജ്യത്തിൽ അംഗമാവുകയും ചെയ്യുമ്പോൾ സാത്താനിൽ നിന്നും അവൻ്റെ രാജ്യത്തു നിന്നും യാതൊരു പീഡനവും ഭയവും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് അവിടെ ഞങ്ങളെ പഠിപ്പിച്ചല്ലോ കർത്താവായ യേശുവേ. തിന്മയെ വേർതിരിച്ചറിയുന്നതിന്, തിന്മയുമായി ഒരു തരത്തിലും കൂട്ടുചേരാതിരിക്കുന്നതിന് വേണ്ട ഉൾക്കാഴ്ച, ആന്തരിക ജ്ഞാനം അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ. നിർഭയരായി അങ്ങയുടെ ശിഷ്യരായി ജീവിക്കുന്നതിന്, അങ്ങയോട് ചേർന്ന് നിൽക്കുന്നതിന്, അങ്ങയോട് ചേർന്ന് നിന്നുകൊണ്ട് തിന്മയുടെ എല്ലാ ശക്തികളെയും പ്രലോഭനങ്ങളെയും നേരിട്ട് വിജയിക്കുന്നതിന് ആവശ്യമായ കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.